മനസാന്തരത്തിന്റെ സന്ദേശം താങ്കളുമായി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. മനസാന്തരത്തിന്റെ ആവശ്യം, മനസാന്തരം എന്താണ്, മനസാന്തരം കൊണ്ട് എന്ത് ലഭിക്കുന്നു, മനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്യണം, രക്ഷയുടെ ഭദ്രത തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ കുര്യൻ നിങ്ങളോട് സംസാരിക്കുന്നു. എബനേസർ ഗോസ്പൽ മിനിസ്ട്രിയുടെ ഈ സംരംഭം നിങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും അരളട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.
പ്രൈസ് ദ ലോർഡ്. മാനസാന്തരം എന്ന പദത്തിന് മനസ്സിന് ഉണ്ടാകുന്ന രൂപാന്തരം എന്നർത്ഥമാകുന്നു. മെറ്റനോയ എന്ന മൂലഭാഷയിൽ നിന്ന് അപഗ്രഥിച്ചാൽ മനസ്സ് മാറ്റുക, യാത്രയുടെ ഗതി തിരിയുക എന്നൊക്കെയാണ് അർത്ഥം. അതായത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒന്നാണിത്. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ദിശയിൽ നിന്നും നേരെ തിരിഞ്ഞ് ഉള്ള ഒരു യാത്രയാണ്. ഒരുവന് രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത് മാനസാന്തരത്താലാണ്. എന്നാൽ മാനസാന്തരപ്പെട്ടവരെല്ലാം രക്ഷിക്കപ്പെട്ടവർ ആയിരിക്കണമെന്നില്ല. രക്ഷ പ്രാപിക്കുന്നതിന് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി ഹൃദയത്തിൽ അംഗീകരിക്കേണ്ടതാണ്. ചിന്തകളുടെ ഉറവിടമായ മനസ്സിന് ഉണ്ടാകുന്ന വ്യതിയാനത്താൽ പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞു വരുവാനുള്ള ഏക ഉപാധി മാനസാന്തരം മാത്രമാകുന്നു. ഇങ്ങനെ അനുഭവം പ്രാപിക്കുന്നവർ ദൈവത്തോടും മനുഷ്യരോടും നല്ല മനസാക്ഷി പ്രാപിക്കുന്നു. ഇനിയും മാനസാന്തരത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഏതൊരു വിഷയത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് അതാര് നിർദ്ദേശിച്ചിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണല്ലോ. മാനസാന്തരപ്പെടണമെന്ന് ദൈവമാണ് കൽപ്പിക്കുന്നത് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. ഇതിനുവേണ്ടി ചില ഉദാഹരണങ്ങൾ മാത്രം ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. എസ്കേൽ പ്രവചനം 18:30-31 വാക്യങ്ങൾ: അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ട് തിരിയുവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇനിയും യോവേൽ പ്രവചനം 2:12 വാക്യം ശ്രദ്ധിക്കുക: ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരുവീൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അടുത്തതായി യോഹന്നാൻ സ്നാപകനെ ഈ ഉദ്ദേശത്തിനായി പ്രത്യേകം നിയോഗിച്ചയച്ചു എന്ന് നമുക്ക് കാണാവുന്നതാകുന്നു. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് യോഹന്നാൻ പ്രസംഗിച്ചു എന്ന് മത്തായി സുവിശേഷം 3:2 രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു കർത്താവ് പരിശുദ്ധ ശുശ്രൂഷ ആരംഭിച്ചത് മർക്കോസ് 1:14-15 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ വന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ എന്ന് പറഞ്ഞു. ദൈവത്തെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധനയ്ക്ക് പോവുകയും ചെയ്തുകൊണ്ടിരുന്ന യഹൂദജാതിയോടായിരുന്നല്ലോ യോഹന്നാനും യേശു കർത്താവും പ്രസംഗിച്ചത്. അവർ മതപരമായ നിഷ്ഠകൾ പലതും ചെയ്തുകൊണ്ടിരുന്നു എങ്കിലും ദൈവമക്കളാകണമായിരുന്നു. യേശു അയച്ച ശിഷ്യന്മാർ ചെയ്ത പ്രസംഗങ്ങളുടെ പ്രധാന ഭാഗവും മറ്റൊന്നായിരുന്നില്ല. മർക്കോസ് 6:12 അങ്ങനെ അവർ പുറപ്പെട്ട് മാനസാന്തരപ്പെടണം എന്ന് പ്രസംഗിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 17:30 എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ഇനിയും 1 Timotheus 2:14 ശ്രദ്ധിക്കുക: സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിനെത്തുവാനും ഇച്ഛിക്കുന്നു. പാപിയെ ദൈവം സ്നേഹിക്കുന്നെങ്കിലും പാപത്തെ വെറുക്കുന്നു. ഒരു പാപി തന്റെ പാപത്തിൽ നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദുഷ്ടന്റെ മരണത്തിലല്ല, ദുഷ്ടൻ തന്റെ വഴി വിട്ടുതിരിഞ്ഞ് ജീവിക്കുന്നതിലത്രേ എനിക്ക് ഇഷ്ടമുള്ളതെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാടെന്ന് എസ്കേൽ പ്രവചനം 33:11 വായിക്കുന്നു. ഇങ്ങനെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നതിൽ നിന്നും വ്യക്തിപരമായി ഓരോരുത്തരും പ്രാപിക്കേണ്ട അനുഭവമാണിത് എന്നത് വ്യക്തമല്ലേ? യേശു തന്റെ ശിഷ്യന്മാരോട് അന്ത്യമായി കൽപ്പിച്ചതും മാനസാന്തരം പ്രസംഗിക്കണമെന്നായിരുന്നു. ലൂക്കോസ് 24:47 ശ്രദ്ധിക്കുക: അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം. കൂടാതെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന് എഴുതി തുടങ്ങിയിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ 12 പ്രാവശ്യം മാനസാന്തരത്തെക്കുറിച്ച് ആവർത്തിച്ച് കൽപ്പിച്ചിട്ടുണ്ട്. ഇത്രമാത്രം പ്രാധാന്യപ്പെട്ടതാണ് മാനസാന്തരം. ഇനിയും മാനസാന്തരത്തിന്റെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കാം. പാപം മനുഷ്യനിൽ പ്രവേശിച്ചതിന്റെ ഒന്നാമത്തെ കാരണം ദൈവവചനത്തെ അവഗണിച്ചതാണ്. ഏദൻ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളിലെയും ഫലം ഇഷ്ടം പോലെ തിന്നാം എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ദൈവസ്നേഹത്തിന്റെ അതിയായ പ്രദർശനമായിരുന്നു. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. എന്നാൽ ഹവ്വ സാത്താനോട് പറയുമ്പോൾ ദൈവം പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്താണ് തൊടുകയും അരുത് എന്ന് പറഞ്ഞത്. തൊടരുതെന്ന് ദൈവം പറഞ്ഞിരുന്നില്ല. ദൈവവചനത്തോടെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും അപകടകരം തന്നെ. ഹവ്വ സാത്താന്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. വൃക്ഷത്തെ നോക്കി ഫലത്തെ മോഹിച്ചു, പറിച്ചു തിന്നു. ദൈവം കൽപ്പിച്ചതിനേക്കാൾ സാത്താന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ടു. ഇങ്ങനെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം എന്നീ പാപസ്വഭാവങ്ങൾക്ക് ഹവ്വ വശമതിയായി തീർന്നു. അങ്ങനെ ഹവ്വ വഞ്ചിക്കപ്പെട്ട് ആദാമിന് കൊടുത്തു. അങ്ങനെ അനുസരണ കേടിനാൽ പാപവും മരണവും മനുഷ്യനിൽ പ്രവേശിച്ചു. റോമർ 5:12 വാക്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യിയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപത്തിൽ വീണ മനുഷ്യൻ അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യം നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്ന് മനം തഴമ്പിച്ചു പോയി. അവന്റെ ഏത് അശുദ്ധിയും പ്രവർത്തിക്കത്തക്കവണ്ണം സാത്താന് വിധേയപ്പെട്ടു പോയി എന്ന് എഫേസിയർ 4:19 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. റോമർ 3:23 ശ്രദ്ധിക്കുക. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. മനുഷ്യൻ ജനിച്ച മതമോ ജാതിയോ പേരോ പാരമ്പര്യമോ ഒന്നും അവന് ദൈവം മുൻപാകെ പ്രത്യേക പദവി നൽകുന്നില്ല. ആദിമ മാതാപിതാക്കളായ ഹാദം അവമാർ മുഖാന്തരം പാപം ലോകത്തിൽ കടന്ന കാര്യമാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ പാപം ചെയ്തതിനാൽ ഒരു മൃഗം അറുക്കപ്പെട്ടു. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നുള്ള ദൈവിക വ്യവസ്ഥ അനുസരിച്ച് ആദാമും ഹവ്വയും കൊല്ലപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അവർക്ക് പകരം ഒരു മൃഗം കൊല്ലപ്പെട്ടു. ആ മൃഗത്തിന്റെ തോൽ അവരെ നഗ്നത മറയ്ക്കുന്നതിന് ദൈവം നൽകി. കാരണം അവർ ഇലകൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രം വെയിൽ ഉറയ്ക്കുന്നതുവരെ മാത്രമേ പര്യാപ്തമായിരുന്നുള്ളൂ. ദൈവം മുൻപാകെ നിൽക്കുവാൻ മനുഷ്യന്റെ സ്വപരിശ്രമം വളരെയധികം നിരർത്ഥകമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിന് നിഴലായി അറുക്കപ്പെട്ട ഈ മൃഗത്തിന്റെ രക്തം അവരുടെ പാപത്തിന് പരിഹാരമായി. കാലത്തിന്റെ തികവിൽ യേശു ക്രിസ്തു മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിക്കപ്പെടുന്നതുവരെയും മൃഗത്തെ അറുത്തുകൊണ്ടുള്ള യാഗങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ദൈവം കൽപ്പിച്ച വ്യവസ്ഥ പ്രകാരം യാഗം കഴിച്ച് നീതീകരണം പ്രാപിച്ചവരെ കുറിച്ച് 50:5 ശ്രദ്ധിക്കുക. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീൻ. അപ്പോൾ ഏത് കാലത്തും ദൈവം കൽപ്പിക്കുന്നത് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ദൈവത്തിനുള്ളവരും ദൈവത്തിന്റെ വിശുദ്ധനുമായി ദൈവം അംഗീകരിക്കുന്നു. എബ്രായർ 9:11 ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരെയും കാളകളുടെയും രക്തവും മലിഞ്ഞപ്പെട്ടവരുമേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിയശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. എബ്രായർ 9:28 ക്രിസ്തുവും അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നെഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ദൈവത്തിന് നമ്മോടുള്ള മഹാസ്നേഹ നിമിത്തം നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി വീണ്ടെടുപ്പ് വില നൽകി. നമ്മുടെ ശാപം മാറ്റേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇങ്ങനെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് വ്യക്തിപരമായി ഓരോരുത്തരും വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ ദൈവമക്കളായി തീരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പാപിയായിരിക്കുന്നവൻ മനം തിരിഞ്ഞ് അതിക്രമങ്ങളെ വിട്ട് ദൈവത്തോട് പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ മാത്രമേ പാപക്ഷമ ലഭിക്കുകയുള്ളൂ. യോഹന്നാൻ 5:24, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. പ്രവൃത്തികൾ 8:22, ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ പാപികളായിരിക്കുന്ന മനുഷ്യർക്ക് ആർക്കും അധികാരമില്ല. പിന്നെയോ, മനുഷ്യപുത്രനായ യേശുവിന് മാത്രമേ അധികാരമുള്ളൂ. നമ്മുടെ നീതിപ്രവൃത്തികളാലല്ല, കർത്താവിനുള്ള വിശ്വാസത്താലാകുന്നു പാപമോചനം ലഭിക്കുന്നത്. എഫേസ്യർ 2:9, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. കർമ്മമാർഗത്താൽ രക്ഷപ്രാപിപ്പാൻ കഴിയുന്നതല്ല. നമ്മുടെ നീതിപ്രവൃത്തികൾ എല്ലാം കറ പുരണ്ട തുണി പോലെ മാത്രമാകുന്നു. പിന്നെയോ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നാം ദൈവത്തോട് സമാധാനം പ്രാപിക്കുന്നു. ഹൃദയം കൊണ്ട് കർത്താവിനെ മരണ പുനരുത്ഥാനങ്ങളിലും മടങ്ങിവരിലും വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ വായികൊണ്ട് ഏറ്റുപറഞ്ഞാൽ നീതിയും രക്ഷയും ലഭിക്കുന്നു. ഇനിയും മാനസാന്തരം കൊണ്ട് എന്ത് ലഭിക്കുന്നു എന്ന് ചിന്തിക്കാം. ഒന്നാമതായി, നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു. 32:5 ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇനിയും 1 യോഹന്നാൻ 1:9 ശ്രദ്ധിക്കുക. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അഗ്നിജ്വാലിക്കൊത്ത കണ്ണുകളുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ സകല പ്രവൃത്തികളും ഹൃദയ വിചാരങ്ങളും നഗ്നവും മലർന്നവുമായിരിക്കുന്നെങ്കിലും നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുകയും പാപിയാണെന്ന് സ്വയം സമ്മതിച്ചുകൊണ്ട് അടുത്തു വരികയും ചെയ്യുമ്പോൾ ദൈവം പാപം ക്ഷമിക്കുന്നു. ശലോമോൻ രാജാവ് ദേവാലയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തോടുള്ള പ്രാർത്ഥനയുടെ മറുപടിയായി ദൈവം കൽപ്പിച്ചത് ശ്രദ്ധിക്കുക. 2 ദിനവൃത്താന്തം 7:14, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നുവെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. 2 പുത്രത്വം ലഭിക്കുന്നു. ഒരു പ്രത്യേക കുടുംബത്തിൽ ജനിച്ചതിനാൽ ദൈവമക്കളായി തീരുവാൻ കഴിയയില്ല. ഒരു ഡോക്ടറുടെ മകൻ ഡോക്ടറാകുന്നില്ല എന്നതുപോലെ ഒരു ക്രിസ്ത്യാനിയുടെ മകനായി ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനിയാകുന്നില്ല. പിന്നെയോ, കർത്താവിനെ അംഗീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശു പാപികളുടെ രക്ഷിതാവായി ജനിക്കുകയും മരിക്കുകയും ചെയ്തത് എനിക്ക് വേണ്ടി കൂടെയാണ് എന്നുള്ളത് വ്യക്തിപരമായി അംഗീകരിക്കണം. കർത്താവിലും അവന്റെ മരണത്തിലും വിശ്വസിച്ച് ദൈവപൈതലായി തീരുവാൻ കഴിയുമെന്ന് തിരുവെഴുത്ത് ഉറപ്പു തരുമ്പോൾ ആരെങ്കിലും അത് വിശ്വസിക്കാതെ മരണം വരെയും പാപിയും ദോഷിയുമായി എന്നോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത് ദൈവത്തെയും അവന്റെ വചനത്തെയും വിശ്വസിക്കാത്തതാകുന്നുവല്ലോ. 1 യോഹന്നാൻ 3:1 ശ്രദ്ധിക്കുക. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. മാന്യ സ്നേഹിതരെ, നിങ്ങൾ ഇന്നും പാപത്തിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നതാണ് വാസ്തവം. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ദൈവഭക്തനായിരുന്ന് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 9:31 നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 15:7 ഇപ്രകാരമാകുന്നു, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ കർത്താവിന്റെ വചനം നമ്മിൽ വസിക്കുവാൻ നാം അനുവദിക്കണം. നാം ദൈവസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം നമ്മെ തന്റെ പുത്രനായ യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുത്തു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അങ്ങനെ അതിക്രമങ്ങളുടെ മോചനം പ്രാപിച്ച് ദൈവമക്കൾ എന്ന അനുഭവം പ്രാപിക്കുവാൻ നമുക്ക് കഴിയുന്നു. 3, മാനസാന്തരപ്പെടുന്ന ഒരുവന് നീതീകരണവും രക്ഷയും ലഭിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കൂടാതെ വിശ്വാസം ഹൃദയത്തിൽ വന്നതിന് ശേഷം വായുകൊണ്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും വേണം. അങ്ങനെ നീതീകരണവും രക്ഷയും കിട്ടുന്നു. 10:9 ശ്രദ്ധിക്കുക. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായുകൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. അതായത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെടുമ്പോൾ എത്ര കഠിനമേറിയ പാപങ്ങൾ ചെയ്തതും അറിയായ്മയുടെ കാലങ്ങളായി ദൈവം എഴുതി തള്ളുന്നു. കാരണം അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ നമ്മെ നീതീകരിച്ച് രക്ഷയുടെ അവകാശികളാക്കുന്നു. നാലാമതായി, പുതിയ ഹൃദയവും ആത്മാവും പ്രാപിക്കുന്നു. രക്ഷിക്കപ്പെടാത്ത ഒരുവന്റെ ഹൃദയത്തിൽ പിശാചും അവന്റെ സ്വഭാവങ്ങളും ആകുന്നു വസിക്കുന്നത്. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. 6:5 മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ രക്ഷിക്കപ്പെടാത്ത ഒരു മനുഷ്യന്റെ ഹൃദയവാതിൽക്കൽ ഒരു യാചകനെ പോലെ യേശു മുട്ടിക്കൊണ്ടിരിക്കുകയാകുന്നു. 3:20 ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അങ്ങനെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സമാധാനത്താൽ കർത്താവിനോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ നമുക്ക് കഴിയുന്നു. യെഹെസ്കേൽ 11:19 ശ്രദ്ധിക്കുക. അവർ എന്റെ ചട്ടങ്ങളിൽ നടന്ന് എന്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തെ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും. നമുക്ക് ഉണ്ടാകുന്ന മാനസാന്തരത്താലാണ് ഇത് ലഭിക്കുന്നത്. 5, മാനസാന്തരപ്പെടുമ്പോൾ പേര് സ്വർഗത്തിൽ എഴുതുന്നു. സ്കൂളിലുള്ള രജിസ്റ്ററിൽ പേരുള്ളവർക്ക് മാത്രമേ സ്കൂളിൽ പഠിക്കുവാൻ അവകാശമുള്ളല്ലോ. അവണ്ണം സ്വർഗത്തിൽ പേര് എഴുതപ്പെടാതെ സ്വർഗത്തിൽ പോകുവാൻ കഴിയയില്ല. ഇതിന്റെ ആധാരമായി 20:15 ശ്രദ്ധിക്കുക. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അതുകൊണ്ടത്രേ കർത്താവ് പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. സ്വർഗത്തിൽ പേര് എഴുതാതെ ഈ മണ്ണിൽ നമ്മുടെ പേര് എഴുതിയതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഈ ഭൂമിയിലെ മഹിമയും ധനവും പ്രതാപവും ഒക്കെ മരണം കൊണ്ട് അവസാനിക്കുമല്ലോ. നഗ്നരായി ഈ ഭൂമിയിലേക്ക് നാം വന്നു, ഇനിയും നഗ്നരായി ഈ ഭൂമിയിലെ ജീവിതം അവസാനിപ്പിക്കുമല്ലോ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം എല്ലാവർക്കും വെച്ചിരിക്കുന്നതിനാൽ സ്വർഗത്തിൽ നമ്മുടെ പേര് എഴുതിയോ എന്ന് നാം നിശ്ചയം പ്രാപിക്കണം. 6, ഒരു പാപി മാനസാന്തരപ്പെടുമ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുന്നു. മനുഷ്യരുടെ മുൻപാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന് മുൻപിൽ ഞാനും ഏറ്റുപറയുമെന്ന് മത്തായി 10:32 കർത്താവ് തന്നെ പറഞ്ഞല്ലോ. കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി നാം സ്വീകരിക്കുമ്പോൾ ഏഴകളായ നമ്മുടെ പേര് സ്വർഗത്തിൽ പിതാവിന്റെയും കോടാനുകോടി ദൂതന്മാരെയും മുൻപാകെ കർത്താവ് പ്രസ്താവിക്കുകയാൽ സ്വർഗം സന്തോഷിക്കുന്നു. 15:10 കർത്താവ് പറഞ്ഞത് ഇപ്രകാരമാണ്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാരുടെ മധ്യേ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. 7, സ്വർഗത്തിൽ പോകുമെന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിക്കുന്നു. യേശു നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണിയോട് പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 3:5 ഇങ്ങനെയാകുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല. മരിച്ചാൽ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് നിർണയം പ്രാപിക്കാത്ത ധാരാളം ആളുകളുണ്ട്. മരിച്ചതിന് ശേഷം ഉള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയമെടുക്കാത്തവരുമുണ്ട്. നരകമെന്നും സ്വർഗമെന്നും വിശ്വാസമില്ലാത്തവരും ചുരുക്കമല്ല. എന്നാൽ ദൈവവചനം പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർ നരകത്തിൽ പോകും. അവിടുത്തെ അവസ്ഥ വളരെ ഭയാനകം തന്നെ. യേശു തന്നെയാണ് നരകത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്നത്. 9:48-49 ഇതിനാധാരമായി നമുക്ക് കാണാവുന്നതാകുന്നു. അവിടെ അവരുടെ പുഴുചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും. ഇനിയും സങ്കീർത്തനം 9:17, ദുഷ്ടന്മാരും ദൈവത്തെ മറക്കുന്ന സകല ജാതികളും പാതാളത്തിലേക്ക് തിരിയും. നരകത്തെ ഒഴിഞ്ഞ് സ്വർഗത്തിൽ പോകുവാൻ നമുക്ക് ഉത്സാഹിക്കണം. ഇനിയും മാനസാന്തരപ്പെട്ടവർ എന്ത് ചെയ്യണം എന്ന് ശ്രദ്ധിക്കാം. 1, ശരിയായ മാനസാന്തര അനുഭവം ഉണ്ടാകുന്ന ഒരാൾ കർത്താവിനോട് പിതാവും പുത്രനും എന്നുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത് എത്ര അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയും ബന്ധവുമാകുന്നു. മാനസാന്തരത്താൽ ദൈവമക്കളായി നമ്മെ ദൈവം അംഗീകരിക്കുന്നതിനാൽ ദൈവത്തെ എന്റെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നു. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ കർത്താവ് സ്നേഹിക്കുന്നു. തന്നോട് യാചിക്കുന്നവർക്ക് ഔദാര്യമായി ദൈവം കൊടുക്കുന്നു. എഫേസ്യർ 3:20-21 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അങ്ങനെ മക്കളായി തീർന്നതിനാൽ പിതാവാം ദൈവത്തോട് ആവശ്യങ്ങൾ അറിയിക്കുമ്പോൾ കേട്ടോ ഇല്ലയോ എന്നുള്ള സംശയം ഉണ്ടാകുന്നതിന് ഇടയാകുന്നില്ല. ശൗൽ എന്നു പേരുള്ള പൗലോസ് കർത്താവിന്റെ ദർശനം പ്രാപിച്ചപ്പോൾ ചെയ്ത കാര്യം കർത്താവ് അനന്യാസിനോട് പറയുന്നത് പ്രവൃത്തികൾ 9:11 ഇപ്രകാരം വായിക്കുന്നു. യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നു. എത്ര അത്ഭുതം! മാനസാന്തരപ്പെടുന്നവൻ ഇരിക്കുന്ന സ്ഥലവും അവൻ പ്രാർത്ഥിക്കുന്ന വിഷയം പോലും കർത്താവ് അറിഞ്ഞിട്ട് പ്രാർത്ഥനയുടെ മറുപടിയായി അനന്യാസിനെ അയക്കുകയാണ്. പരീശൻ എന്ന നിലയിൽ ശൗൽ ദീർഘമായി പ്രാർത്ഥിക്കുകയും ആഴ്ചതോറും ഉപവസിക്കുന്നവനുമായിരുന്നെങ്കിലും മാനസാന്തരപ്പെട്ടതിന് ശേഷമാണ് അവന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടത്. അങ്ങനെ ശൗൽ കർത്താവ് കൽപ്പിച്ചത് അനുസരിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നത് അങ്ങനെയുള്ളവർ കർത്താവിന്റെ കരുണയും സ്നേഹവും മനസ്സിലാക്കി അവങ്കിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടിയാകുന്നു. രണ്ടാമതായി, മാനസാന്തരപ്പെട്ടവർ അതിന് യോഗ്യമായ ഫലം കായ്ക്കണം. ഫലം കൊണ്ടാണല്ലോ ഏതൊരു വൃക്ഷത്തെയും തിരിച്ചറിയുന്നത്. നല്ല വൃക്ഷം ആകാത്ത ഫലവും ആകാത്ത വൃക്ഷം നല്ല ഫലവും കായ്ക്കുമാറില്ലല്ലോ. പ്രവൃത്തികൾ 26:20 ശ്രദ്ധിക്കുക. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണം എന്ന് വായിക്കുന്നു. മാനസാന്തരപ്പെടുന്നതിന് കർത്താവിലേക്ക് തിരിയണമെന്ന് നേരത്തെ ചിന്തിച്ചതാണല്ലോ. മാനസാന്തരപ്പെട്ടതിന് ശേഷവും വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി കർത്താവിങ്കിലേക്ക് നോക്കിയാൽ മാത്രമേ പിന്മാറിപ്പോകാതെ മാനസാന്തരത്തിന്റെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇങ്ങനെ യേശുവിനെ നോക്കി യാത്ര ചെയ്യുന്നവർ അവനെ അനുഗമിപ്പാനിടയാകുന്നു. എബ്രായർ 13:12-14 ശ്രദ്ധിക്കുക. യേശു സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തുവെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിച്ച് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമുക്ക് കായ്ക്കാം. മൂന്നാമതായി, പാപം സംബന്ധിച്ച് മരിച്ച് നാം ദൈവത്തിന് ജീവിക്കണം. 6:12-13 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് ഇനി വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുവീൻ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള പാപ സ്വഭാവങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പുകവലി, മദ്യപാനം, അശ്ലീല സാഹിത്യങ്ങൾ, ദുർവർത്തമാനം തുടങ്ങിയവയെല്ലാം ക്രിസ്തീയ ജീവിതത്തെ മലിനപ്പെടുത്തുന്നത് അത്രേ. കർത്താവ് പറഞ്ഞ് ശ്രദ്ധിക്കുക. 9:45-46 നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനാ ജീവനിൽ കടക്കുന്നത് രണ്ട് കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. ഇനിയും മത്തായി 6:22-23, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവനും ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്! 14:18 ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനും മനുഷ്യർക്ക് കൊള്ളാകുന്നവനും തന്നെ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നത്രേ ഗലാത്യർ 5:24 വായിക്കുന്നത്. അതായത്, നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം മരിപ്പിച്ച് കർത്താവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുമ്പോൾ ദൈവിക അനുഗ്രഹം തുടർന്ന് പ്രാപിക്കാൻ കഴിയുന്നു. നാലാമതായി, പഴയ കൂട്ടുകെട്ടിൽ നിന്ന് വേർപെടണം. മാനസാന്തരപ്പെട്ടതിന് ശേഷം പഴയ അനുഭവത്തിൽ തുടർന്നാൽ യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടാകുവാൻ കഴിയയില്ല. ഫ്രാൻസിസ് അസീസി എന്നൊരുവന്റെ ജീവചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. താൻ എന്നും സന്ധ്യയ്ക്ക് കൂട്ടുകാരോടുകൂടെ മദ്യപിക്കുമായിരുന്നു. അങ്ങനെ സമാധാനമില്ലാതെ വന്നത് തീർന്നതിനാൽ താൻ ജീവിതം അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. പിറ്റേ ദിവസം ഫ്രാൻസിസ് അസീസിയുടെ ചങ്ങാതികൾ പതിവ് പോലെ മദ്യപാനത്തിനു വേണ്ടി വിളിച്ചപ്പോൾ വീടിനുള്ളിൽ നിന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഫ്രാൻസിസ് അസീസി ഇന്നലെ മരിച്ചുപോയി എന്നാണ്. ഒന്നാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദുഷ്ടന്മാരെ ആലോചന പോലെ നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും സൂക്ഷ്മത പാലിക്കണം. തിരുവചനം പറയുന്നത് ശ്രദ്ധിക്കുക, 2 കൊരിന്ത്യർ 6:14, നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച, വെളിച്ചത്തിന് ഇരുളോട് എന്ത് കൂട്ടായ്മ. 1 കൊരിന്ത്യർ 5:11 സഹോദരൻ എന്നു പേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നുവെങ്കിൽ അവനോട് സംസർഗം അരുത്, അതുമാത്രമല്ല അവനോടുകൂടെ ഭക്ഷണം കഴിക്കുപോലും അരുത് എന്ന് നിഷ്കർഷയായി കൽപ്പിച്ചിരിക്കുന്നു. പഴയ കൂട്ടുകെട്ട് വിട്ട് കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ഒരു ദൈവ പൈതൽ നടക്കണം. 5, ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കണം. ഒരു ജീവിക്ക് ജീവൻ നിലനിർത്തുന്നതിന് പ്രാണവായു ആവശ്യമായിരിക്കുന്നത് പോലെ ഒരു ദൈവ പൈതലിന് വിശുദ്ധന്മാരുടെ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. 1 യോഹന്നാൻ 1:3 ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു. ഇനിയും 1 യോഹന്നാൻ 1:7 ശ്രദ്ധിക്കുക, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2:42 അവർ അപ്പോസ്തലന്മാരെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ജീവനുള്ള കല്ലായ കർത്താവിന്റെ അടുക്കൽ വന്ന് നാമും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി പണിയപ്പെടണം. ഇങ്ങനെ വിശുദ്ധന്മാരായ അനേക ജീവനുള്ള കല്ലുകൾ യോജിക്കപ്പെട്ട് ദൈവത്തിന് വേണ്ടി നിവാസമായി തീർന്നു. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക എന്ന് 34:3 പറഞ്ഞിരിക്കുന്നു. ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത് എന്ന് എബ്രായർ 11:24 പൗലോസ് നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇനിയും 3 വിധത്തിലുള്ള മാനസാന്തരം നമുക്ക് തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. 1, താൽക്കാലിക മാനസാന്തരം. ദൈവജനം ശ്രദ്ധിക്കുമ്പോൾ മാനസാന്തരം ഉണ്ടാകുന്നെങ്കിലും വേഗത്തിൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നു. ഇത് പല വിധത്തിൽ സംഭവിക്കുമെന്ന് മത്തായി സുവിശേഷം 13:13 വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞുകൊണ്ട് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. വിത്ത് വചനത്തെ കുറിക്കുന്നുവല്ലോ. വിത്തെല്ലാം ഒരിനമായിരുന്നെങ്കിലും അത് വീണ സ്ഥലങ്ങൾക്കും സാഹചര്യങ്ങൾക്കും വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഇപ്രകാരമാണല്ലോ വായിക്കുന്നത്, മത്തായി 13:19-23 വാക്യങ്ങളിൽ, ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരിയ വിതയ്ക്കപ്പെട്ടത്. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു. എങ്കിലും വേരില്ലാതിരിക്കിയാൽ അവൻ ക്ഷണികനത്രേ. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു, അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. നാം വചനം കേൾക്കുന്നത് നല്ലതാണെന്ന് പറയുകയല്ലാതെ അത് ഗ്രഹിക്കുന്നില്ല എങ്കിൽ വചനം നമുക്ക് പ്രയോജനം തരുന്നില്ല. യാക്കോബിന്റെ ലേഖനം 1:23-24 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ, ഒരുത്തൻ വചനം കേട്ടിട്ട് ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളിനെ പോലെയാകുന്നു. അവൻ കണ്ണാടിയിൽ മുഖം കണ്ടു പുറപ്പെട്ടിട്ട് താൻ ഇന്ന രൂപമായിരുന്നുവെന്ന് ഉടനെ മറന്നുപോകുന്നു. ഞെരുക്കമോ ഉപദ്രവമോ ധനമോ ലോകത്തിന്റെ ചിന്തകളോ ഒന്നും വചനത്തിന്റെ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ വചനം കേട്ട് മാനസാന്തരം ഉണ്ടായാലും അത് താൽക്കാലിക മാനസാന്തരം മാത്രമാകുന്നു. 2, അനുതാപം വരാത്ത മാനസാന്തരം. 2 കൊരിന്ത്യർ 7:10 ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ലേഖനത്താൽ വിശ്വാസികളെ ദുഃഖിപ്പിച്ചതിനാൽ തനിക്ക് തന്നെ ദുഃഖം ഉണ്ടായെങ്കിലും അത് ദൈവഹിത പ്രകാരമായിരുന്നതിനാൽ സന്തോഷിക്കുന്നു. ദൈവഹിത പ്രകാരമുണ്ടായ ദുഃഖം കൊരിന്തിലുള്ള വിശ്വാസികളിൽ ഉത്സാഹവും ദൈവഭയവും ഒക്കെ ഉളവാക്കുവാൻ കാരണമായി തീർന്നു. ഈ ലോകത്തിന്റെ ദുഃഖം മരണത്തെ മാത്രമേ ഉളവാക്കുന്നുള്ളൂ. കർത്താവിന് പണം വാങ്ങി ഒറ്റിക്കൊടുത്ത യൂദ മഹാപുരോഹിതന്മാരെയും മൂപ്പന്മാരെയും അടുക്കൽ ചെന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു എന്ന് പറഞ്ഞു. അവരോട് പാപം ഏറ്റു പറഞ്ഞപ്പോൾ അവരുടെ പ്രതികരണം ശ്രദ്ധിക്കുക. നിന്റെ കാര്യം നീ തന്നെ നോക്കിക്കൊള്ളുക. എന്നാൽ അവൻ കർത്താവിനോട് പറഞ്ഞിരുന്നുവെങ്കിൽ ക്ഷമിച്ചു കിട്ടുമായിരുന്നു. മനുഷ്യരോട് പാപം ഏറ്റു പറഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം മനുഷ്യൻ പാപം ക്ഷമിച്ചു തരുന്നതിൽ നിസ്സഹായം തന്നെ. 3, യഥാർത്ഥ മാനസാന്തരം. ദൈവവചനം കേൾക്കുമ്പോൾ അത് ഗ്രഹിച്ചിട്ട് പാപബോധവും അനുതാപവും ദൈവവചനത്താൽ ഉണ്ടാകുന്നതത്രേ യഥാർത്ഥ മാനസാന്തരം. അങ്ങനെ ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് കരുണയ്ക്കായും ക്ഷമയ്ക്കായും അപേക്ഷിച്ച് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതാകുന്നു. അതായത്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്നുള്ള അനുതാപവാക്യം ശ്രദ്ധിക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പച്ചൻ പ്രതികരിക്കുന്നത്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ യഥാർത്ഥ മാനസാന്തരത്തിന്റെ അനുഭവം പ്രാപിക്കുന്നവൻ ദൈവവചനം വായിച്ച് ദൈവഹിതം തിരിച്ചറിയുകയും പ്രാർത്ഥനയിൽ കൂടി ദിനംതോറും കർത്താവിനോട് സംസാരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടതാകുന്നു. രക്ഷയ്ക്ക് 3 കാലങ്ങളും 3 വശങ്ങളുമുണ്ട്. 1, ആത്മാവിന്റെ രക്ഷ. യേശുക്രിസ്തു നമുക്ക് നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ആകയാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നാം നീതിമാന്മാരായി തീരുന്നു. നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നുവെന്ന് റോമർ 5:2 വ്യക്തമാക്കുന്നു. അങ്ങനെ പാപത്തിന്റെ ശിക്ഷാവധിയിൽ നിന്നും നമ്മുടെ ആത്മാവിനുള്ള രക്ഷ നാം പ്രാപിക്കുന്നു. എഫേസ്യർ 2:5 കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് ഭൂതകാല രക്ഷ എന്ന് പറയാം. 2, ദേഹിയുടെ രക്ഷയാകുന്നു. ഫിലിപ്പിയർ 2:12 നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പൗലോസ് ഫിലിപ്പിയ ക്രിസ്ത്യാനികളോട് നിർദ്ദേശിച്ചിരിക്കുന്നു. അവർ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരുന്നെങ്കിലും രക്ഷയ്ക്കു വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരുന്നു. അതായത്, രക്ഷിക്കപ്പെട്ട ഒരാൾ അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. കർത്താവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ ഒരു വിശ്വാസി വിശുദ്ധനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുകയും സമർപ്പിക്കുകയും ചെയ്യണം. ഇതിന് വർത്തമാനകാല രക്ഷ എന്ന് പറയാം. 1 Petros 1:14-15 നിന്നും അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള പാപങ്ങളെ ഉപേക്ഷിച്ച് ദൈവവചനത്തെ അനുസരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുകയുള്ളൂ. 3, ദേഹത്തിലെ രക്ഷയാകുന്നു. ഇതിന്റെ ആധാരമായി എബ്രായർ 7:25 ശ്രദ്ധിക്കുക. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വരുന്നവർക്കു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അതായത്, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനെ പോലെ ആയിത്തീരും. നമ്മുടെ താഴ്ചയുള്ള ശരീരം മാറി മഹത്വമുള്ള ശരീരം പ്രാപിക്കും. രോഗവും ദുഃഖവും കണ്ണുനീരും ഒക്കെ ഉള്ള ഈ ശരീരം ആണ് നമുക്കുള്ളത്. എന്നാൽ രോഗവും മരണവും വേദനയും കണ്ണുനീരും ഒന്നുമില്ലാത്ത അവസ്ഥ നാം പ്രാപിക്കും. ശാരീരികമായി ലഭിക്കുന്ന ഈ രക്ഷയ്ക്ക് ഭാവികാല രക്ഷ എന്ന് പറയാം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം അനുദിന ജീവിതത്തിൽ വിശുദ്ധമായി ജീവിക്കുന്നവരെ ചേർക്കുവാൻ കർത്താവ് വരുന്നു എന്നുള്ളത് ദൈവവചനം തിട്ടമായി പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് വരുവാൻ വളരെ അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ കർത്താവിൽ മരിച്ച സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിക്കുകയും ചെയ്തിട്ട് കർത്താവിനെ എതിരേൽപ്പാൻ എല്ലാവരും ഒരുമിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ ഈ വിൺ ശരീരം നാം പ്രാപിക്കും. ഈ മൺശരീരം വിട്ട് വിൺ ശരീരം പ്രാപിക്കുന്നതോടുകൂടെ ശരീരത്തിന്റെ രക്ഷയും പൂർത്തിയാകും. ഇനിയും രക്ഷ നഷ്ടപ്പെടുമോ? വളരെയധികം വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. ദൈവം ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയത് നിത്യമായ രക്ഷയാണ്. അത് നിലനിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ രക്ഷ നഷ്ടപ്പെടുത്തിയവരെ ദൈവവചനത്തിൽ കാണുവാൻ കഴിയും. ചില ഉദാഹരണങ്ങൾ നോക്കാം. തിമോഥിയോസിന്റെ 2:4 ദേമാസ്, അലക്സാണ്ടർ എന്നിവർ വിശ്വാസം വിട്ടുപോയി എന്ന് കാണുന്നു. യൂദയുടെ 5:5 കർത്താവ് മിശ്രയിൽ നിന്നും രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നു. അങ്ങനെ ന്യായപ്രമാണം ലഭിച്ചവരും വാഗ്ദത്തം പ്രാപിച്ചവരുമായ അബ്രഹാമിന്റെ സന്തതി പരമ്പര പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ആദരിച്ചില്ലല്ലോ. 2 Petros 2:4 പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ കൽപ്പിച്ചിരിക്കുന്നു എന്ന് കാണുന്നു. റോമാലേഖനം 11 അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഖണ്ഡിതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഖണ്ഡിതവും, നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. ദൈവത്തിന്റെ ദയയിൽ നിലനിൽക്കുവാൻ കഴിയാതിരുന്ന സ്വാഭാവിക കൊമ്പായിരുന്ന യഹൂദനെ തള്ളിക്കളഞ്ഞിട്ട് കാട്ടൊലിവായ നമ്മെ ദൈവം അംഗീകരിച്ചത് ദൈവത്തിന്റെ സ്നേഹമാകുന്നു. ദൈവത്തിന്റെ ദയയിൽ നീ നിലനിന്നില്ലെങ്കിൽ നിന്നെയും തള്ളിക്കളയുമെന്ന് വിക്കൃതമായി ദൈവവചനം പറയുന്നുവല്ലോ. എബ്രായർ 10 അധ്യായം 26-27 വാക്യങ്ങൾ ഇങ്ങനെയാകുന്നു: സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. സത്യം അറിഞ്ഞിട്ട് പിന്മാറുന്നതിനേക്കാൾ അറിയാതിരിക്കുന്നതാണ് നല്ലത്. എബ്രായർ 4:1 അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ കർത്താവിനോടുകൂടെ ഇരിപ്പാൻ കഴിയാതെ വന്നേക്കുമെന്ന് എബ്രായ ലേഖകൻ മുന്നറിയിപ്പ് തരികയാണ്. ഒരിക്കൽ പ്രാപിച്ച രക്ഷയുടെ സന്തോഷം തിരികെ തരുന്നതിനു വേണ്ടി 51 സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിച്ചതായി കാണുന്നു. രക്ഷ നമുക്ക് ഭദ്രമായി തന്നിരിക്കുന്നു എങ്കിലും നാം നഷ്ടപ്പെടുത്തിയാൽ നഷ്ടപ്പെടും എന്നത് വളരെ വ്യക്തമാണ്. ഇനിയും എബ്രായർ 6:4-8 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരിക്കൽ പ്രകാശന ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. സ്വർഗീയ അനുഗ്രഹങ്ങളും ദൈവവചനവും പരിശുദ്ധാത്മ ശക്തിയും ഒക്കെ പ്രാപിച്ചവരായിരുന്നിട്ടും പിന്മാറിപ്പോയാൽ അവരെ ചുട്ടുകളയും, അതാണ് അവരെ അവസാനമെന്ന് തുടർന്നുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. എന്നാൽ 11 വാക്യത്തിൽ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നു. സങ്കീർത്തനം 69:28 വാക്യത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായച്ചു കളയണമേ എന്ന് പറഞ്ഞിരിക്കുന്നത് മരണത്തെക്കുറിച്ചാണ് എന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. എന്നാൽ അടുത്ത വാചകം ശ്രദ്ധിച്ചാൽ നീതിമാന്മാരോടുകൂടി അവരെ എഴുതരുത് എന്നുള്ളതിൽ നിന്നും പാപം ചെയ്തവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായച്ചു കളയും എന്നുള്ളത് വ്യക്തമാക്കുന്നു. പുറപ്പാട് 32 ദൈവം മോശയോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: പാപം ചെയ്തവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായച്ചു കളയും. അർത്ഥവത്തായ ഒരു കഥ ഈ സമയത്ത് എന്റെ ഓർമ്മയിൽ വരുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ അധർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്നുണ്ടായ കോപത്താൽ ഒരാളെ വെടിവെച്ചു കൊന്നു. അതിനാൽ കൊലപാതക കുറ്റം ചുമത്തി ചെറുപ്പക്കാരനെ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ അടച്ചു. എന്നാൽ മുൻപെങ്ങും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത മര്യാദക്കാരനായിരുന്ന ഈ ചെറുപ്പക്കാരനെ വധശിക്ഷയിൽ നിന്നും വിടുവിക്കണം എന്ന് അയാളുടെ സ്നേഹിതർ എല്ലാം കൂടി ഒരു ദയാഹർജി എഴുതി ദേശവാസികളെല്ലാം ഒപ്പ് ശേഖരിച്ച് ഗവർണറുടെ പക്കൽ സമർപ്പിച്ചു. ഗവർണർ അയാൾക്ക് മാപ്പ് കൊടുക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെ വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവെഴുതി പോക്കറ്റിലിട്ട് ഒരു പുരോഹിതന്റെ വേഷത്തിൽ ജയിൽ സന്ദർശിച്ചു. കുറ്റവാളിയായ ചെറുപ്പക്കാരൻ കിടന്ന മുറിയുടെ സമീപത്തെത്തിയപ്പോൾ ഇരുമ്പടികളുടെ ഉള്ളിൽ നിന്ന് ചെറുപ്പക്കാരൻ ചാടി എഴുന്നേറ്റിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക എന്ന് ക്ഷുഭിതനായി പറഞ്ഞു. ഒരു നിമിഷം നിൽക്ക്, ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ എന്ന് പുരോഹിത വേഷത്തിൽ വന്ന ഗവർണർ ഭവ്യസ്വരത്തിൽ പറഞ്ഞെങ്കിലും അത് കേൾക്കുവാൻ മനസ്സില്ലാതെ, തനിക്ക് ആത്മീയ കാര്യങ്ങൾ കേൾക്കുവാൻ മനസ്സില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങളെ ഒരു സന്തോഷവാർത്തയെ അറിയിക്കുവാൻ സമ്മതിക്കുമോ എന്ന് ഗവർണർ വീണ്ടും പറഞ്ഞു നോക്കി. എന്നാൽ അത് കേൾക്കുവാൻ ചെറുപ്പക്കാരൻ വിസമ്മതിച്ചതിനാൽ ഗവർണർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ചില നിമിഷങ്ങൾക്കുള്ളിൽ ജയിൽ കാവൽക്കാരൻ ചെറുപ്പക്കാരനെ സമീപിച്ചിട്ട്, ഗവർണർ നിങ്ങളെ കാണുവാൻ സമീപിച്ചിട്ട് നിങ്ങൾ ഒരു വാക്ക് പറയാൻ അദ്ദേഹത്തെ സമ്മതിച്ചില്ലല്ലോ, അദ്ദേഹം നിങ്ങൾക്ക് മാപ്പ് തരുവാനായിരുന്നു വന്നിരുന്നത് എന്ന് പറഞ്ഞു. പുരോഹിത വേഷത്തിൽ വന്നിരുന്നത് ഗവർണർ ആയിരുന്നുവെന്ന് ചെറുപ്പക്കാരൻ അപ്പോഴാണ് മനസ്സിലായത്. അയാൾ ഏറ്റവും ലജ്ജിതനായി. ഇത് കേട്ട് ആ ചെറുപ്പക്കാരനൊരു കടലാസും പേനയും വാങ്ങിയിട്ട് ക്ഷമ ചോദിച്ചുകൊണ്ട് മാപ്പിനായി ഒരു കത്ത് ഗവർണറുടെ പേരിൽ എഴുതി. കത്ത് വായിച്ച ശേഷം ഗവർണർ അതിന്റെ മറുപുറത്ത് ഈ കേസിൽ ഇനിയും എനിക്ക് താല്പര്യമില്ല എന്നെഴുതി തിരിച്ചയച്ചു. വിധി ദിവസം അടുത്തപ്പോൾ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ജയിലധികാരികൾ ചെറുപ്പക്കാരനോട് ചോദിച്ചപ്പോൾ ആൾ ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: എന്റെ നാട്ടിലെ യുവജനങ്ങളോട് പറയൂ, കൊലക്കുറ്റത്തിനുള്ള ശിക്ഷയല്ല ഞാൻ അനുഭവിക്കുന്നത്. കൊലപാതകം ചെയ്തതുകൊണ്ടല്ല ഇപ്പോൾ ഞാൻ മരിക്കേണ്ടി വരുന്നത്. ഗവർണർ നൽകിയ മാപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ ഞാൻ വിടുവിക്കപ്പെടുമായിരുന്നു. അത് സ്വീകരിപ്പാൻ മനസ്സില്ലാതെ ഞാൻ അതിനെ നിരസിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാൻ മരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, മാനസാന്തരത്തിന്റെ അവസരങ്ങൾ പല സമയങ്ങളിലായി ദൈവം നമുക്ക് നൽകി തരുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുണയും കൊണ്ടാകുന്നു. നിങ്ങൾ നിത്യനാശത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിന്റെ കാരണം ദൈവം നിന്റെ പുത്രനായ യേശുവിൽ കൂടെ വാഗ്ദാനം ചെയ്യുന്ന മാനസാന്തരം നിങ്ങൾ നിരസിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെയും യേശുവിന്റെ വചനത്തെയും നിരസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ ദൈവത്തിന് കഴിയുകയില്ല. യോനാപ്രവാചകൻ നിനവയ്ക്ക് വിരോധമായി ദൈവവചനം അറിയിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെട്ടു. ഇതാ ഇവിടെ യോനയിലും വലിയവനെന്ന് കർത്താവ് തന്നെ മത്തായി സുവിശേഷം 12:42 പറഞ്ഞിരിക്കുന്നു. മർക്കോസ് 16:15-16 വാക്യങ്ങളിൽ യേശു പറഞ്ഞത് ശ്രദ്ധിക്കുക: സകലരോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. മരണത്തിന് ശേഷം തന്റെ സഹോദരന്മാരെങ്കിലും യാതനാസ്ഥലത്ത് വരാതിരിക്കാൻ ആഗ്രഹിച്ച ധനവാന്റെ ആഗ്രഹം സാധിച്ചില്ല. മരിച്ച ലാസറെ ധനവാന്റെ സഹോദരന്മാരോട് സാക്ഷ്യം പറയുന്നതിന് അയക്കുവാൻ അപേക്ഷിച്ചപ്പോൾ ഉണ്ടായ മറുപടി ശ്രദ്ധിക്കുക. ലൂക്കോസ് 16:29 അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. നമ്മുടെ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ഈ അല്പ ആയുസുകൊണ്ടാണ് നാം തിട്ടപ്പെടുത്തേണ്ടത്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസന മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി വച്ചിരിക്കുന്നു. കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന അനുഭവം ധന്യവും അനുഗ്രഹപൂർണവും സന്തോഷപ്രദവും സമാധാനപൂർണവുമാകുന്നു. കർത്താവ് അതിന് സഹായിച്ച് ഏവരെയും കൃപ നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുവരെയും ഈ ദൂത് ശ്രദ്ധിക്കുവാൻ താങ്കൾക്കുണ്ടായ സൗമനസ്സിനായി നന്ദി പറയുന്നു. ഓഡിയോ ക്രമീകരിച്ചത് ബ്രദർ ടോബിൻ ബേബി. പ്രിയ ശ്രോതാവേ, നിങ്ങളുടെ ആത്മീയ നില നിങ്ങൾക്കും കർത്താവിനും വ്യക്തമായി അറിയാം. ഇന്ന് മരിച്ചാൽ നിത്യത എവിടെ ചെലവഴിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മാനസാന്തരപ്പെട്ട ഒരു ദൈവവൈദ്യനാകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭാഗ്യമേറിയ അനുഭവമാണ്. കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവലോകം നേടുകയും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ അവൻ എന്തു പ്രയോജനം? സഭാപ്രസംഗി 8:12 വാക്യത്തിൽ പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുമെന്ന് നല്ല നിശ്ചയമില്ലെങ്കിൽ സമയം നീട്ടിവെക്കാതെ ഇപ്പോൾ തന്നെ ഒരു തീരുമാനമെടുക്കുക. പാപത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങളെ അറിയിക്കുന്നത് സന്തോഷമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദൂത് കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിത്യജീവന്റെ അവകാശം തരുവാൻ അവിടുന്ന് ഞങ്ങളെ തേടി വന്നതിനായി സ്തോത്രം. അവിടുന്ന് വിശുദ്ധന്മാരെ ചേർക്കുവാനായി വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകാതെ ഇരിപ്പാൻ ഈ ദൂത് കേട്ട എല്ലാവർക്കും കൃപ നൽകണമേ. ആമേൻ. ഈ ദൂതിന്റെ മുൻപാകെ മാനസാന്തരപ്പെടുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ഇപ്രകാരം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, തിരുനാമത്തിനു വേണ്ടി അടിയനെ സമർപ്പിക്കുന്നു. അവിടുന്ന് എന്റെ പാപം ക്ഷമിച്ച് എന്നെ കൃപയോടെ കൈക്കൊള്ളണമേ. അവിടുന്ന് എന്റെ ഹൃദയത്തിൽ വരണമേ. എന്നെയും എനിക്കുള്ളതിനെയും നിനക്കായി സമർപ്പിക്കുന്നു. അവിടുത്തെ മരണത്തിലും പുനരുദ്ധാനത്തിലും മടങ്ങി വരവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ എന്നെ സമർപ്പിക്കുന്നു. അതിന് എന്നെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
ഈ രക്ഷയുടെ ദൂത് നിങ്ങൾക്ക് അനുഗ്രഹകരമായി എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കേണ്ടതിനും ബന്ധപ്പെടേണ്ട വിലാസം: എബെനസർ പെന്റക്കോസ്റ്റൽ മിനിസ്ട്രീസ്, 6101 വെസ്റ്റ് 107th സ്ട്രീറ്റ്, ഷിക്കാഗോ റിഡ്ജ്, ഇല്ലിനോയ് 60415. ടെലഫോൺ നമ്പർ 7084994815. ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ട വിലാസം: www.epcchicago.org.
ഓടുന്നീശ്വാസം വിട്ടൻ കൺ മങ്ങും നേരം എന്നിലോടുന്നീശ്വാസം വിട്ടൻ കൺ മങ്ങും നേരം സ്വർലോക ഭാഗ്യം ചേർന്നൂ